SBS Radio.
നമസ്കാരം ബിന്ദു കുറുപ്പ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലി.
ഓസ്ട്രേലിയയിൽ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആവുക എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ് ഈ ബ്ലാക്ക് ലിസ്റ്റഡ് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
സാധാരണയായി നമ്മളൊരു വാടക വീട് അല്ലെങ്കിൽ ഒരു റെന്റൽ പ്രോപ്പർട്ടിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ടെനന്റ് ഡാറ്റാബേസ് എന്നുള്ള ഒരു സിസ്റ്റമാണ് ഒരു ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഏജന്റ് പരിശോധിക്കുന്നത്. ഈ ടെനന്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അതുവഴി ഒരു പ്രോസ്പെക്റ്റീവ് ടെനന്റ് എന്തെങ്കിലും തരത്തിൽ ഒരു റെന്റൽ ഇഷ്യൂസ് വരുത്തിയിട്ടുണ്ടോ, അങ്ങനെ അത്തരത്തിലുള്ളൊരു ഹിസ്റ്ററി ആൾക്ക് മുമ്പ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും അങ്ങനെ വീഴ്ചു വരുത്തിയ ഒരാളാണ് ഈ പ്രോസ്പെക്റ്റീവ് ടെനന്റ് എന്ന് കണ്ടാൽ അയാളുടെ അപേക്ഷ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഈ ടെനന്റ് ഡാറ്റാബേസിൽ ഒരാളുടെ പേര് ഉൾപ്പെടുത്തുക, ഒരു വ്യക്തിയുടെ പേര്, ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ ഒരു വ്യക്തിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ബ്ലാക്ക് ലിസ്റ്റിംഗ് ആയി കണക്കാക്കാം.
ഓക്കെ, അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാകാം ഒരാൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആവുക?
ബ്ലാക്ക് ലിസ്റ്റഡ് ആവുക പല കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പൊ നേരത്തെ ഞാൻ ഉപയോഗിച്ച വാക്ക് ടെനന്റ് ഡാറ്റാബേസ്, അതായത് ചില പ്രൈവറ്റ് കമ്പനീസ് ടെനൻസിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ശേഖരിച്ച് അത് ഡാറ്റയായി സൂക്ഷിച്ച് ഏതെങ്കിലും ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അതല്ലെങ്കിൽ ടെനൻസ് തന്നെയും അപേക്ഷിക്കുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരാളെ ഒരു ഒരു ടെനന്റ് എന്തെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തി ഒരു ലാൻഡ് ലോർഡ് അത് ഐഡന്റിഫൈ ചെയ്ത് ആ കാരണങ്ങളിൽ, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാരണങ്ങൾ വൺ ബൈ വൺ ലയബിളായി കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരതിൽ ലിസ്റ്റ് എടുത്തു. പ്രധാനമായിട്ട് നമുക്ക് ഇത്തരത്തിൽ രണ്ട് കാരണങ്ങളാണ് ലാൻഡ് ലോർഡ്, രണ്ട് കാരണങ്ങൾ എന്നാൽ സബായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, ആദ്യത്തേത് വാടകക്കാരൻ ആ വസ്തു ഉടമസ്ഥന് നമ്മൾ ഒരു ബോണ്ട് എമൗണ്ട് കൊടുക്കുമല്ലോ സാധാരണ. അപ്പൊ ആ സെക്യൂരിറ്റി തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വാടക ഇനത്തിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ തുക ആ വാടക ഇനത്തിൽ കണക്കാക്കി ലാൻഡ് ലോർഡ് ഒഴിഞ്ഞു ടെനന്റ് ഒഴിഞ്ഞു പോയെങ്കിൽ ലാൻഡ് ലോർഡിന് അത് റിട്ടേൺ ചെയ്യാം. പക്ഷേ ആ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഇപ്പൊ വൺ മന്ത് റെന്റ് ആണ് സാധാരണഗതിയിൽ കൊടുക്കാനുള്ളത്, അതിന്റെ ബോണ്ടായിരിക്കും വൺ മന്ത് റെന്റിനോട് ഈക്വൽ ആയിട്ടുള്ള തുകയായിരിക്കും ബോണ്ടായിട്ട് കൊടുക്കുക. പക്ഷെ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരു ത്രീ മന്ത്സ് റെന്റ് കൊടുക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യം കൊടുത്തുള്ള ബോണ്ട് എമൗണ്ടിനേക്കാൾ കൂടുതലാണ് റെന്റൽ ഇനത്തിലുള്ള അരിയേഴ്സ്.
ഓക്കെ,
അപ്പൊ ആ സാഹചര്യത്തില് വാടകക്കാരിൽ നിന്ന് കൂടുതലൊന്നും ഈടാക്കി പിടിക്കാൻ സാധ്യമാവുകയില്ല.
അപ്പൊ അങ്ങനെയുള്ള തുക ബാക്കി നിൽക്കുകയാണെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് ഈ വിവരങ്ങൾ അവരെ അറിയിക്കുകയാണെങ്കിൽ അധികൃതരെ അറിയിക്കുകയാണെങ്കിൽ
ആണെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുകയാണെങ്കിൽ വി കാറ്റിന്റെ ഉത്തരവ് പ്രകാരം വാടകക്കാരൻ വസ്തു ഒഴിഞ്ഞ് അത് ആ വസ്തു ഉടമസ്ഥന് തിരികെ കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക. അപ്പോ ഈ ഇതാണ് മെയിൻ ആയിട്ട് രണ്ട് കാരണം. അപ്പൊ ഈ രണ്ടാമത്തെ കാരണം വി കാറ്റിന്റെ ഇത്തരത്തിലുള്ള ഉത്തരവ് പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോ ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിപ്പോ പറയാം. അതെല്ലാം വി കാറ്റിന് ബോധ്യമാവുന്ന സ്ഥിതിക്ക് മാത്രമേ ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് വാടകക്കാരനെതിരെ ലാൻഡ് ലോർഡിന് ലഭ്യമായുള്ളൂ. അത് പല കാരണങ്ങൾ കൊണ്ട് വി കാറ്റിന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ആ ടെനൻസി എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു, അതല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ഭയങ്കര മലീഷ്യസ് ആയിട്ടുള്ള ഡാമേജസ്, വലിയ രീതിയിലുള്ള ഡാമേജസ് പ്രോപ്പർട്ടിക്ക് ഉണ്ടാക്കി, അതല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെന്റിന് എടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു, പിന്നെ ലാൻഡ് ലോർഡിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ആ പ്രോപ്പർട്ടി സബ്ലീസ് ചെയ്തു, ഇനി അതും അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാരവൻ പാർക്കോ അതല്ലെങ്കിൽ റൂം ഹൗസോ അല്ലെങ്കിൽ വീട് തന്നെയാണെങ്കിലും നമ്മുടെ നൈബേഴ്സിന് ഭയങ്കര അപകടം ഡേഞ്ചർ ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചു, ഇതെല്ലാം അതിനുള്ള കാരണമാണ്. പിന്നെ നമ്മള് വാടകക്കാരൻ ഒരു 14 ദിവസത്തിൽ കൂടുതലോ അതല്ലെങ്കിൽ റൂമിംഗ് ഒക്കെ ആണെങ്കിൽ 7 ഡേയ്സ് കൂടുതൽ റെന്റൽ അരിയേഴ്സ് വരുത്തി, പിന്നെ ഒരു ഓൾറെഡി നിലവിലുള്ള ഒരു വി കാറ്റിന്റെ ഓർഡറിന് ബ്രീച്ച് വരുത്തുക, ഇതെല്ലാം അങ്ങനെ പല കാരണങ്ങൾ വി കാറ്റിന് ബോധ്യപ്പെട്ടാലേ, ഒന്നോ അതിലധികം കാരണങ്ങൾ വി കാറ്റിന് സംശയാതീതമായി ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഇതുപോലെ ലാൻഡ് ലോർഡിന് ഫേവറബിൾ ആയിട്ട് ടെനൻസിനെ വെക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ കൊടുക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു ഓർഡർ വി കാറ്റിൽ നിന്ന് ലഭ്യമായാലും ടെനന്റിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
ഓസ്ട്രേലിയയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ്
ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളും അതാത് നിയമങ്ങൾ നിലവിലുള്ളത് കൊണ്ട് ഈ റെന്റൽ ഈ കാര്യങ്ങളെ കുറിച്ചായാലും ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അതുപോലെ തന്നെ അതാത് ബോഡികൾ ഇവിടെ വിക്ടോറിയയിലാണെങ്കിൽ വി കാറ്റാണ്, മറ്റ് സ്റ്റേറ്റുകളിൽ അതാത് ട്രൈബ്യൂണലാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്.
ഓക്കെ, അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾ അവിടുത്തെ ഒരു പ്രോപ്പർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ ടെനൻസിയുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഇല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ, ഇതിൽ എല്ലാം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഏതൊരു സാഹചര്യത്തിലും ഇതിൻ്റെ വീടുടമയ്ക്ക് പരാതി നൽകുകയും അത് കണക്കിലെടുത്ത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്.
അതെ, പോസിബിലിറ്റീസ് ഉണ്ട്.
ഓക്കെ,
പക്ഷേ ഇത്തരത്തിലാണെങ്കിലും ടെനൻസി എഗ്രിമെന്റിൽ പേരുള്ള ഒരു വ്യക്തിക്കെതിരെ മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹസ്ബൻഡും വൈഫും ആണ് താമസിക്കുന്നത്, ഹസ്ബൻഡിന്റെ പേര് മാത്രമേ ടെനൻസി എഗ്രിമെന്റിലുള്ളൂ. പക്ഷേ വൈഫ് ആണ് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തതെങ്കിലും വൈഫിന്റെ പേര് നമുക്ക് അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെനൻസി എഗ്രിമെന്റിൽ പേരുള്ള ആളുടെ പേര് മാത്രമേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ കരാറിൽ പേരുള്ളവരുടെ വരാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധ്യമാകുന്നത്.
അതെ, ടെനൻസി എഗ്രിമെന്റ് അവസാനിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാനും പാടുള്ളൂ. ഈ ടെനൻസി പീരീഡ് പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ 3-1 ഇയർ ടെനൻസി ആണ്, ആ ടെനൻസി 1 ഇയറിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവർക്കത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ 1 ഇയർ എന്ന് പറയുമ്പോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അത് തീരുമാനിക്കുന്നത് വി കാറ്റ് ആണ്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അല്ലേ?
ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വി കാറ്റ് ആയിരിക്കണമെന്നില്ല. ഇപ്പൊ നേരത്തെ രണ്ട് കാര്യങ്ങളാണെങ്കിൽ ഏജന്റിന് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ, എന്തെങ്കിലും കാരണം കൊണ്ട് ലാൻഡ് ലോഡിന് അല്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഏജന്റിന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ലാൻഡ് ലോഡിന്റെ അല്ലെങ്കിൽ ഏജന്റിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് എന്തൊക്കെ കാരണങ്ങളാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ ഇവർ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഈ വ്യക്തിക്ക് ലഭ്യമാക്കണം ആദ്യം തന്നെ. നേരിട്ട് കൊടുക്കാൻ സാധ്യമാവാത്ത സന്ദർഭങ്ങളിൽ എല്ലാ റീസണബിൾ സ്റ്റെപ്സും അവർക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള എല്ലാ റീസണബിൾ സ്റ്റെപ്സും ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഏജന്റ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് മറുപടി പറയാനുള്ള 14 ദിവസം അതും ലഭ്യമാക്കണം. പിന്നെ എന്തെങ്കിലും തരത്തിൽ ഒരു ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ചെയ്തത് ഫോർ ദിസ് റീസൺ ഐ കുഡ് നോട്ട് അല്ലെങ്കിൽ ഐ ഹാവ് ഡൺ ദിസ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ഒബ്ജെക്ഷൻ പറയുകയാണെങ്കിൽ ആ ഒബ്ജെക്ഷൻസ് വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുള്ളൂ.
അപ്പോൾ അത് എവിടെയായിരിക്കും ലിസ്റ്റഡ് ആവുക?
നേരത്തെ ഞാൻ പറഞ്ഞു കുറെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് ഇവിടെ. അതിലത്തെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡാറ്റാ ബേസിലാണ്, കമ്പനീസ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവരുടെ ഡാറ്റാ ബേസിലാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്.
ഇതിൽ പ്രധാനപ്പെട്ടവ അങ്ങനെ എടുത്തു പറയാവുന്ന കമ്പനികൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ?
നമുക്ക് കുറച്ച് ഡാറ്റാബേസ് നമുക്ക് പറയാം. 1 TICA tenantblacklist.com.au ടെനന്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്, പിന്നെ TRA ഉണ്ട്, പിന്നെ VEDA, പിന്നെ ഡാറ്റാ കാച്ച്, അങ്ങനെ കുറച്ച് പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അവിടെ ഇത്തരം കമ്പനികളിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ട് പേര് വരികയാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഭവിഷ്യത്ത്? എന്താണ്
ഭവിഷ്യത്ത്? മെയിൻ ആയിട്ട് ഇത് തന്നെ, നിങ്ങളൊരു പ്രോപ്പർട്ടി നിങ്ങളെ ഒരു റെന്റൽ ആവശ്യമായിട്ട് പോവുകയാണെങ്കിൽ വേറൊരു കാരണം ഇല്ലെങ്കിലും എന്നെ ഡാറ്റാബേസിൽ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ എന്നെ കാരണങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരുടെ ആപ്ലിക്കേഷൻ അപ്പൊ തന്നെ റിജക്ട് ചെയ്യാവുന്നതാണ്. ഈ ലിസ്റ്റിംഗ് 3 കൊല്ലത്തേക്കാണ്, 3 കൊല്ലത്തേക്ക് അവിടെ നിലനിൽക്കും. അൺലെസ് അത് റിമൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ എന്താണെന്ന് പറയാം. അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അത് 3 കൊല്ലത്തേക്ക് നിലനിൽക്കും. ഈ 3 കൊല്ലവും ഏതെങ്കിലും ഒരു പ്രോസ്പെക്റ്റീവ് ടെനന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പുതിയ പ്രോപ്പർട്ടിയുടെ ടെനന്റ് ആയിട്ട് ഇവർ അപ്ലിക്കേഷൻ വെക്കുകയാണെങ്കിൽ ആ ഏജന്റ് നോർമലി ചെക്ക് ചെയ്യുന്നതാണ്. ആ ഏജന്റ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ് ഈ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഈ ഡാറ്റാബേസുകൾ ചെക്ക് ചെയ്തിട്ട് ഇവർ അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവരുടെ അപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ടെനന്റിന് എന്തെല്ലാം എന്താണ് ചെയ്യാൻ കഴിയുക?
അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ സാഹചര്യത്തിലാണ് ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടാൻ അർഹതയുള്ളത് നോക്കാം. എന്ന് ആ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെന്ന് കണ്ടാൽ ഇവർക്കൊരു റിട്ടേൺ റിക്വസ്റ്റ് ലാൻഡ് ലോർഡിന് കൊടുക്കുന്നതാണ് അതിന്റെ രീതി. അപ്പോ നേരത്തെ നമ്മൾ കാര്യം പറഞ്ഞു, റെന്റൽ അരിയേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് എമൗണ്ട് കൂടുതൽ, റെന്റൽ അരിയേഴ്സ് ബോണ്ട് എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടാന്ന് പറഞ്ഞു. പക്ഷെ ആ വ്യക്തി ആ അനുവദനീയമായ കാലയളവായ 3 മാസത്തിനുള്ളിൽ ആ റെന്റൽ അരിയേഴ്സ് കൊടുത്തു തീർത്തു. അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം നമ്മൾ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കണക്കാക്കും. അങ്ങനെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കണക്കാക്കപ്പെട്ട സാഹചര്യത്തിൽ ആ വ്യക്തിയെ ആ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് നിർബന്ധമായിട്ട് റിമൂവ് ചെയ്യണം എന്നുള്ളത് ലാൻഡ് ലോഡിന്റെ റിക്വസ്റ്റ് കിട്ടിയാണെങ്കിൽ ലാൻഡ് ലോഡിന്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ ഈ തുക 3 മാസത്തിനു ശേഷമാണ് കൊടുത്തു തീർത്തതെങ്കിൽ, ഈ കൊടുക്കാനുള്ള അരിയേഴ്സ് 3 മാസത്തിന് ശേഷം കൊടുത്തു തീർത്തെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇനക്യൂറേറ്റ് ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ ഇനക്യൂറേറ്റ് ആയിട്ട് കണക്കാക്കിയാൽ അങ്ങനെ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യപ്പെടേണ്ടതല്ല. പക്ഷെ എന്നാലും ആ സ്റ്റാറ്റസ് അതിലുള്ള ആ ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം. പക്ഷേ ഈ തുക കൊടുത്ത് തീർത്തിട്ടുമില്ല, ബാക്കി കുറച്ച് കൊടുക്കാനുള്ള സാഹചര്യമാണ്. അതായത് ഒരു 50% കൊടുത്ത് ഒരു 50% കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിലും ലിസ്റ്റിംഗ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് എന്ന് കണക്കാക്കാം. പക്ഷെ അങ്ങനെ കണക്കാക്കണമെങ്കിൽ ഇപ്പോൾ ഒറ്റ പൈസ, അതായത് 3 മന്ത്സിന്റെ ഫുൾ അരിയേഴ്സ് ഇപ്പോഴും പെൻഡിങ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഔട്ട് ഓഫ് ദാറ്റ് 50% ഒരു പകുതിയോളം തുക കൊടുത്ത് തീർത്തു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ട് കണക്കാക്കാം. അങ്ങനെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മിസ്ലീഡിങ് അതല്ലെങ്കിൽ ഇനാക്യുറേറ്റ്, ഔട്ട് ഓഫ് ഡേറ്റ് ഇതൊക്കെ ആയിട്ടുള്ള സാഹചര്യത്തിലും, പിന്നെ വികാറ്റ് കൊടുത്ത് വികാറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് ലിസ്റ്റ് ചെയ്തത്. പക്ഷേ വികാറ്റിന്റെ ആ പൊസഷൻ ഓർഡർ എന്തെങ്കിലും ഒരു റിവ്യൂ ഹിയറിംഗിലൂടെ ക്യാൻസൽ ചെയ്തു. അങ്ങനെ കാരണത്താല് ക്യാൻസൽ ചെയ്തിട്ട് ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട കാരണം അപ്പോഴും ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടും, അതും നിർബന്ധമായിട്ട് റിമൂവ് ചെയ്യപ്പെടും. അങ്ങനെ ഉള്ള കാരണത്തെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ലാൻഡ് ലോർഡിന് അല്ലെങ്കിൽ ഏജന്റിന് ഒരു റിട്ടേൺ റിക്വസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ നോട്ടീസ് കൊടുക്കണം. അതായത് ഞാൻ ഫുൾ തുക കൊടുത്തു കഴിഞ്ഞു, അതല്ലെങ്കിൽ 50% ആണ് കൊടുക്കാനുള്ളത്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ വികാറ്റിന്റെ ആ പൊസഷൻ ഓർഡർ ഓൾറെഡി ക്യാൻസൽഡ് ആയി, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു റിട്ടേൺ റിക്വസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ നോട്ടീസ് കൊടുത്ത് അയാളുടെ പേര് ലിസ്റ്റിൽ നിന്നും കറക്റ്റ് ചെയ്യണമെന്നോ റിമൂവ് ചെയ്യണമെന്നോ ആവശ്യപ്പെടണം. അങ്ങനെ ഒരു റിട്ടേൺ നോട്ടീസ് കിട്ടുകയാണെങ്കിൽ ഏജന്റ് അല്ലെങ്കിൽ ലാൻഡ് ലോർഡ് ഈ നോട്ടീസ് കിട്ടി 7 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഏത് കമ്പനിയിലാണോ, ഏത് കമ്പനിയുടെ ഡാറ്റാബേസിലാണോ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവർക്കൊരു റിട്ടേൺ നോട്ടീസ് കൊടുക്കണം. എന്നിട്ട് റിട്ടേൺ നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യണം ഈ കറക്ഷനോ അല്ലെങ്കിൽ റിമൂവലോ ആസ് പെർ ടെനന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യണമെന്ന് ആവശ്യപ്പെടണം. ഇങ്ങനെയുള്ളത് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് കമ്പനി ഒരു 14 ദിവസത്തിന്റെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു കറക്ഷൻ അല്ലെങ്കിൽ റിമൂവൽ ആ ലിസ്റ്റിൽ നടത്തിയിരിക്കണം. അതാണ് അതിന്റെ ഹോൾ പ്രോസസ്. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അഫക്റ്റഡ് ആയ വ്യക്തിക്ക് വികാറ്റിനെയോ കൺസ്യൂമർ അഫയേഴ്സ് കോർട്ടിനെയോ സമീപിക്കാവുന്നതാണ്. Section 439L റിസർച്ച് ടെനൻസി ആക്ട് പ്രകാരം അയാൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്.
എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി ബിന്ദു കുറു.
വളരെ നന്ദി.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.